Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
എല്ലാവർക്കും എന്റെ പ്രണാമം. കഠോപനിഷത്ത് രണ്ടാം വല്ലിയിലെ 15 മന്ത്രം മുതലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 14 മന്ത്രത്തിൽ നചികേതസ് ഒരു പ്രത്യേക കാര്യം യമനോട് ചോദിച്ചു. ധർമ്മത്തിനുമപ്പുറം അധർമ്മത്തിനുമപ്പുറം ചെയ്തതിനും ചെയ്യാത്തതിനുമപ്പുറം ഭൂതത്തിനും ഭാവിക്കുമപ്പുറം അങ്ങെന്ത് കാണുന്നു, ആ സത്യം എനിക്ക് വെളിപ്പെടുത്തി തരൂ. ചോദ്യത്തിന്റെ അർത്ഥം, ഇവിടെ കാണുന്നതൊക്കെ പരസ്പരാശ്രയങ്ങളായ കാഴ്ചകളാണ്. പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും ആ കാഴ്ചകളുടെ രഹസ്യം മനസ്സിലാവില്ല. റിലേറ്റീവ് ആയിട്ടുള്ള കാഴ്ചകൾ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, വിത്താണോ മൂത്തത്, വൃക്ഷമാണോ മൂത്തത് എന്ന ചോദ്യം പോലെ ഉത്തരം കിട്ടാത്ത കാഴ്ചകളാണ്. ഏതാണ് ആദ്യം? ധർമ്മമാണോ ആദ്യം? അധർമ്മമാണോ ആദ്യം? ചെയ്തതാണോ ചെയ്യാത്തതാണോ ആദ്യം? ഭൂതമാണോ ഭാവിയാണോ ആദ്യം? ഒന്നും നിശ്ചയമില്ല. അതുകൊണ്ട് ഇവയ്ക്കൊക്കെ ഹേതുവായി ആയി നിൽക്കാനിടയുള്ള ഒരു കേവല വസ്തു, കേവലം, അതാണ് അബ്സല്യൂട്ട്. കേവല വസ്തു എന്താണ്? അതാണ് നചികേതസിന്റെ ചോദ്യം. നമ്മൾ നിരന്തരം ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ ചോദ്യത്തിനാണ്. ബോധമാണ്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധമാണ് കേവല സത്യം. അതിൽ കാണുന്ന വെറും താൽക്കാലിക ദൃശ്യങ്ങൾ, നാമരൂപ ദൃശ്യങ്ങൾ മാത്രമാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ജഗത്ത്. ഇത് ഓർമ്മിക്കുക. സത്യം ഒന്നേയുള്ളൂ, കേവല ബോധം. മറ്റെല്ലാം അതിൽ കാണുന്ന വെറും തോന്നലുകൾ, ഭ്രമങ്ങൾ. ശാസ്ത്രീയമായ ഈ സത്യം എപ്പോഴും ഓർമ്മിക്കുക. കോവിലിൽ പോയാലും അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴും ഒക്കെ പരമമായ സത്യം ഓർമ്മിക്കുക. ഇതാണ് വേദാന്തം, ഗീത ഒക്കെ നമ്മോട് ആവശ്യപ്പെടുന്നത്. സർവേഷു കാലേഷു മാം അനുസ്മര. എപ്പോഴും എന്നെ, കൃഷ്ണൻ അവിടെ എന്നെ എന്ന് പറഞ്ഞാൽ ഈ അഖണ്ഡ ബോധ സത്യത്തെ, ബ്രഹ്മത്തെ എന്നർത്ഥം. സദാസമയവും ഓർമ്മിക്കൂ. യുദ്ധച്ച, കർമ്മരംഗത്ത് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അത് അനുഷ്ഠിക്കുക. അത് അനുഷ്ഠിക്കേണ്ടത് നിർബന്ധമല്ല, പക്ഷെ നിവർത്തിയില്ല. പ്രകൃതിക്ക് വശപ്പെട്ട് മനുഷ്യർ കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥരാണ്, നിവർത്തിയില്ല. അതിൽ നിന്ന് രക്ഷപ്പെടലാണ് വേണ്ടത്. അതിന് ഈ സത്യത്തെ ഓർമ്മിച്ച് മുമ്പോട്ട് പോയാൽ, കൃഷ്ണൻ പറയും പോലെ നിഷ്കാമമായി കർമ്മം അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ ആ സത്യം തെളിയും. അന്ന് കർമ്മം, കർമ്മബന്ധം, കർമ്മമാണ് ബന്ധം. നമ്മൾ പറയാറില്ലേ കർമ്മബന്ധം, കർമ്മബന്ധം മാറിക്കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള കേവല വസ്തു എന്താണ് കാട്ടിത്തരുവോ എന്നാണ് നചികേതസിന്റെ ചോദ്യം. അന്യത്ര ധർമാത്, അന്യത്ര അധർമാത്, അന്യത്ര അസ്മാത് കൃതാകൃതാത്, അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച എത്തത് പശ്യസി തദ് വദ. ഇത് 14 മന്ത്രം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. യമൻ അതിനുത്തരം പറയുന്നു. ആദ്യമായിട്ട് നേരിട്ട് ഉത്തരം പറയുകയല്ല, ആ സത്യത്തിന്റെ, സത്യത്തെ കാണാനുള്ള, സഹായിക്കുന്ന, കാണാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഉപനിഷത്തുകളൊക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു സിമ്പിൾ പ്രണവം, ഓം. ഈ ഓം ഉച്ചരിച്ചുപാസിക്കൂ, നിങ്ങൾ നേരിട്ട് ആ സത്യത്തിലെത്തും. അതിനുവേണ്ടി ആദ്യം പ്രണവം നചികേതസിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് യമൻ. സർവേ വേദാഹ യത്പദമാവനന്തി തപാംസി സർവാണി ചേദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓം ഇത്യേതത്. അല്ലയോ നചികേതസേ, സർവേ വേദാഹ യത്പദമാവനന്തി, സകല വേദങ്ങളും ഏതൊരു സത്യത്തെയാണോ സ്തുതിക്കുന്നത്, അഖണ്ഡ ബോധ സത്യം. എപ്പോഴും ഇത് ഓർമ്മിക്കുക, സത്യം എന്ന് പറയുമ്പോൾ ബ്രഹ്മം, ബ്രഹ്മം എന്ന് പറയുമ്പോൾ അഖണ്ഡ ബോധം. ആ ബോധം തന്നെയാണ് തൽക്കാലം ചില മറകളിൽപ്പെട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പ്രത്യക്ഷമായി അനുഭവിക്കുന്ന ബോധം. ഇത്രയൊക്കെ ഓർമ്മിച്ചിരുന്നാൽ നമുക്ക് ഈ സത്യത്തെ സമീപിക്കാനും സത്യം എന്തെന്നറിയാനും അതിനെ സമീപിക്കാനും ബുദ്ധിമുട്ട് വരില്ല. അതാണ് സർവേ വേദാ യത്പദമാമനന്തി തപാംസി സർവാണി ചെയ്യദ്വദന്തി, സകല തപസ്സുകളും ഏത് സത്യത്തെയാണോ ലക്ഷ്യമാക്കുന്നത്, ഏത് സഗുണോപാസനയും നാമജപം തുടങ്ങി ഉള്ള സകല അനുഷ്ഠാനങ്ങളും അന്തിമമായി ലക്ഷ്യമാക്കുന്നത് ഈ സത്യത്തെയാണ്. പടിപ്പടിയായി പലരും ആ സത്യത്തെ വിസ്മരിക്കുന്നു. ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നു, മറ്റു ദേവതമാരെയൊക്കെ ഉപാസിക്കുന്നതിന് വിരോധമില്ല, പക്ഷേ നതുമാം അഭിജാനന്തി തത്വേന അതശ്ചവന്തി, എന്നെ തത്വപരമായി ഓർമ്മിക്കുന്നില്ല, അതുകൊണ്ട് താഴോട്ട് പോരുന്നു. തത്വപരമായി ഓർമ്മിക്കാത്തിടത്തോളം ഇത്തരം ഉപാസനകളൊക്കെ പലപ്പോഴും മനുഷ്യ മനസ്സിനെ താഴോട്ട് കൊണ്ടുപോകളയും. അതുകൊണ്ട് ഇത് ഓർമ്മിച്ചോളുക, തൽക്കാലം എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രശ്നമേ അല്ല. പക്ഷേ സിദ്ധാന്തപരമായി ഈ സത്യത്തെ കൂടെ ഓർമ്മിക്കുക, സത്യം ഇതാണ്. നമ്മളെവിടെ നിന്നാലും നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു ശാസ്ത്ര സത്യം മറ്റൊരാളിന്റെ അംഗീകാരത്തിന് വിധേയമല്ല. ശാസ്ത്രസത്യം ശാസ്ത്രം സത്യമാണ്. ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമുണ്ടാകുമെന്നൊരാൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും സത്യം അതാണ്. അതുപോലെ ഈ ജഗത്തിന്റെ സത്യം അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മമാണ്. കഴിയുമെങ്കിൽ അത് സർവത്ര സദാ ഓർമ്മിച്ചുകൊണ്ട് സർവത്ര സദാ ഹംസധ്യാനം കർത്തവ്യം ഭോ മുക്തിനിദാനം എന്നല്ലേ സദാശിവ ബ്രഹ്മേന്ദ്രൻ പറയുന്നത്. എപ്പോഴും എവിടെ നിന്നാലും എന്ത് കർമ്മത്തിലേർപ്പെട്ടിരുന്നാലും ഈ സത്യത്തെ കൂടെ ഓർമ്മിക്കുക. അതുകൊണ്ടാണ് യമൻ അത് ഓർമ്മിക്കാനുള്ള ഒരു സിമ്പിൾ. തൽക്കാലം ആ സത്യത്തെ ഇങ്ങനെ അഖണ്ഡെന്നൊക്കെ ഓർമ്മിക്കാൻ പ്രയാസമുണ്ടെങ്കിലും ഒരു സിമ്പിൾ, എല്ലാ ഉപനിഷത്തുക്കളും അംഗീകരിച്ചിട്ടുള്ള സിമ്പിൾ, അതാണ് ഓം. മാണ്ഡുക്യോപനിഷത്ത് ഈ ഓമിനെ മാത്രം ആസ്പദമാക്കിയുള്ള ഒരു ഉപനിഷത്താണ്. അതാണ് യമൻ നചികേതസിന്റെ മുമ്പിൽ വയ്ക്കുന്നത്. സർവേ വേദാഹ യത്പദമാമനന്തി തപാംസി സർവാണി ചെയ്യദന്തി, സകല തപസ്സുകളും ഏത് സത്യത്തെ ലക്ഷ്യമാക്കിയുള്ളതാണോ, യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി, ഈ സത്യത്തിലെത്താൻ വേണ്ടിയാണ് ബ്രഹ്മചര്യാദി വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. തത്തേതം സംഗ്രഹേണ ബ്രവീമി, അത് ഞാൻ ചുരുക്കി പറയാം, ഓം എന്നുള്ളതാണ്. ഓമിനെ മുണ്ടകോപനിഷത്തും മറ്റും വളരെ പ്രകീർത്തിക്കുന്നു. കഠോപനിഷത്തിനെയും രണ്ട് ശ്ലോകങ്ങൾ മന്ത്രങ്ങൾ കൊണ്ട് ഓമിനെ പ്രകീർത്തിക്കുന്നു. ഏതച്ഛേ അക്ഷരം ബ്രഹ്മ, അതായത് ബ്രഹ്മത്തിലെത്തിച്ചേരാനുള്ള ഏറ്റവും ഉപനിഷത്തുകൾ അംഗീകരിച്ചിട്ടുള്ള ഉപാസന പ്രണവോപാസനയാണ്. പ്രണവോപാസന സഗുണത്തിൽ തുടങ്ങുന്നു, നിർഗുണത്തിൽ നിർഗുണ ബ്രഹ്മത്തിൽ നേരിട്ട് അവസാനിക്കുന്നു. മറ്റുപാസനകൾക്കൊന്നും ഈ കഴിവില്ല. വേറെ ഒരു രൂപം നാം ഉപാസിക്കുകയാണെങ്കിൽ ഒടുവിൽ ആ രൂപവും മാറ്റിയിട്ട് ആത്മാവിന് സാക്ഷാത്കരിക്കാൻ പറ്റൂ. ശ്രീരാമകൃഷ്ണദേവനും മറ്റും ദേവിയെ സാക്ഷാത്കരിച്ച് വളരെ കാലം കൊണ്ട് നടന്നു. പക്ഷെ പിന്നെ ആ ദേവി രൂപവും മാറ്റിയിട്ട് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം സാധ്യമാവുള്ളൂ. ഇവിടെ അത് വേണ്ട. ഓം ഉച്ചരിക്കാൻ തുടങ്ങിയാൽ സഗുണമായി ആരംഭിക്കുന്നു ശബ്ദം. ഓം എന്ന് സഗുണമായി ആരംഭിച്ച് ഉച്ചരിച്ച് തീരുമ്പോൾ നീട്ടി ഓം ഉച്ചരിച്ചാൽ ആർക്കുമറിയാം ഒടുവിൽ ഓം എവിടെ ചെന്ന് നിൽക്കും. ശബ്ദം പോലും അവസാനിക്കുന്ന അമാത്ര എന്ന് പറയും മണ്ഡുക്യ ഉപനിഷത്ത്. ആ ഊം എന്ന് മൂന്ന് മാത്രകൾ കഴിഞ്ഞ് മാത്രയില്ലാത്ത കേവല ബോധതലത്തിൽ ചെന്ന് നിൽക്കും ഓം. അവ സഗുണത്തിൽ തുടങ്ങി നേരിട്ട് നിർഗുണത്തിൽ ചെന്ന് അവസാനിക്കുന്ന സഗുണ നിർഗുണോപാസനകളെ വേണ്ട പോലെ സമന്വയിപ്പിക്കുന്ന ഒരു ഉപാസനയാണ് പ്രണവോപാസന. കൂടുതൽ പ്രണവത്തെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുള്ളവർ മാണ്ഡുക്യോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത് ഇതൊക്കെ വായിച്ചു നോക്കുക. അതാണ് യമൻ പറഞ്ഞത്, ഏതധ്യേവ അക്ഷരം ബ്രഹ്മ, ഈ അക്ഷരം തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മൾ പറയാറില്ലേ മരുന്ന് കഴിക്കുമ്പോൾ ഈ മരുന്നിന്റെ ആരോഗ്യമാണ്. മരുന്നെങ്ങനെ ആരോഗ്യമാവും? മരുന്ന് കഴിച്ചാൽ ആരോഗ്യം കിട്ടുമെന്നർത്ഥം. അതുപോലെ പ്രണവം തന്നെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രണവോപാസന വേണ്ട പോലെ ശീലിച്ചാൽ നേരിട്ട് മനസ്സ് ബ്രഹ്മത്തിൽ ചെന്ന് എത്തും. ഏതധ്യേവ അക്ഷരം ബ്രഹ്മ, ഏതധ്യേവ അക്ഷരം പരം, ഇതുതന്നെയാണ് ജഗത്തിന്റെ പരമകാരണം. ഓം പ്രതിനിധാനം ചെയ്യുന്ന ബ്രഹ്മമാണ് ജഗത്തിന്റെ പരമകാരണം. ഏതധ്യേവ അക്ഷരം ജ്ഞാത്വ യോ യതിച്ഛതി തസ്യ തത്. ഈ അക്ഷരം വേണ്ടവണ്ണം അറിഞ്ഞാൽ ആരെന്താഗ്രഹിക്കുന്നോ അവൻ അത് കിട്ടും. പ്രശ്നോപനിഷത്തിൽ ഈ ഓമിന്റെ ഓരോ മാത്രയും മനസ്സിന് ഉപാസന കൊണ്ട് വശപ്പെട്ട് കിട്ടുമ്പോൾ ഭൗതിക സുഖങ്ങൾ, സ്വർഗസുഖം, അങ്ങനെ ക്രമമായി എന്ത് സുഖവും എന്താഗ്രഹിക്കുന്നു അതൊക്കെ ഈ പ്രണവോപാസന കൊണ്ട് തന്നെ കിട്ടും എന്ന് വളരെ വ്യക്തമായി പ്രശ്നോപനിഷത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതധ്യേവ അക്ഷരം ബ്രഹ്മ, ഏതധ്യേവ അക്ഷരം പരം, ഏതധ്യേവ അക്ഷരം ജ്ഞാത്വ യോ യതിച്ഛതി തസ്യ തത്. ആരെന്താഗ്രഹിക്കുന്നോ അവന് അത് കിട്ടും. ഏതദ്ദേതദാലംബനം ശ്രേഷ്ഠം. ഭൗതിക കാര്യങ്ങൾ സാധിക്കാൻ പോലും സാധിക്കാനും അന്തിമമായി ബ്രഹ്മസാക്ഷാത്കാരം നേടാനും ഈ പ്രണവോപാസന ഏറ്റവും പറ്റിയതാണ്. ഏതദാലംബനം ഇതിനെ ആശ്രയിക്കുന്നത്, ഏതദാലംബനം ശ്രേഷ്ഠം, ഏതദാലംബനം പരം, ഏറ്റവും അങ്ങേയറ്റത്തെ ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ നേട്ടങ്ങൾക്കും ആശ്രയിക്കാവുന്ന ഒരക്ഷരമാണ് ഈ പ്രണവം, ഓംകാരം. ഏതദാലംബനം ശ്രേഷ്ഠം, ഏതദാലംബനം പരം, ഏതദാലംബനം ജ്ഞാത്വ ബ്രഹ്മലോകേ മഹീയത്തെ. വേണ്ടവണ്ണം ഈ ആലംബനത്തെ അംഗീകരിച്ച് മനസ്സിനെ അതിലരിയിച്ചു ചേർത്താൽ ബ്രഹ്മലോകത്തിൽ, അതായത് ബ്രഹ്മാനുഭവം ഉള്ള അനുഭവത്തിൽ, ബ്രഹ്മലോകം എന്ന് വെച്ചാൽ ബ്രഹ്മനിഷ്ഠ പൂർണ്ണമാകുന്ന അവസ്ഥ, അവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഇത്രയും പ്രണവോപാസന, പ്രണവ സിമ്പിളിനെ കുറിച്ച് വ്യക്തമാക്കിയിട്ട് ആത്മതത്വത്തെ ഇനിയും ശുദ്ധമായി വിവരിക്കുകയാണ് യമൻ. അപ്പോൾ ഈ ആത്മാവ് അഥവാ ബോധം, ഈ സത്യം, അഖണ്ഡ സത്യം, നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ എന്നിങ്ങനെ അനുഭവപ്പെടുന്ന ഈ ജീവഭാവം, യഥാർത്ഥത്തിൽ അത് ബ്രഹ്മം തന്നെ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തല്ലോ, ഇത് ന ജായത്തെ മ്രിയത്തെ വാ കദാചിത്, ന ജായത്തെ മ്രിയത്തെ വാ വിപശ്ചിത്. കഥാചിത് എന്നുള്ളത് ഇതേ മന്ത്രം ഗീതയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കഥാചിത് എന്ന് പറയും, ഇവിടെ ന ജായത്തെ മ്രിയത്തെ വാ വിപശ്ചിത്, ഒരിടത്തും ഇത് ജനിക്കുന്നില്ല മരിക്കുന്നില്ല. എന്റെ ഉപനിഷത്ത് പറയുന്ന ഇക്കാര്യം നമുക്ക് വിശ്വസിക്കാനെങ്കിലും കഴിയുമെങ്കിൽ, ഇത് ഗീത എഴുതിയെടുത്ത ചരിത്രമുണ്ട്, ഇതേ മന്ത്രം ന ജായത്തെ മ്രിയത്തെ വാ വിപശ്ചിത് നായം കുതശ്ചിത് ന ബഭൂവ കശ്ചിത്. നായം കുതശ്ചിത്, ഇത് ഒരിടത്തു നിന്നും വന്നതല്ല, എല്ലായിടത്തും സനാതനമായി സ്ഥിതി ചെയ്യുന്ന നിത്യസത്യമാണ്, അതിനൊരിടത്തുനിന്നും വരേണ്ട കാര്യമില്ല. നായം കുതശ്ചിത് ന ബഭൂവ കശ്ചിത്, ഒരിക്കലും ഇതുണ്ടായതല്ല, സനാതനമായ സത്യമാണ്. ഇത് നിരവധി യുഗങ്ങളിലൂടെ സാക്ഷാത്കരിച്ചു വരുന്ന സത്യമാണ്. മഹാത്മാക്കൾ ഇതിനെ വിശ്വസിക്കാനെങ്കിലും കഴിഞ്ഞാൽ ഗീതയിലും മറ്റും, ഹേ ഭീഷ്മരെ കൊല്ലുന്നു, ദ്രോണരെ കൊല്ലുന്നു, കൃഷ്ണൻ എന്താ ഈ കൊല്ലാൻ പറയുന്നത്, കൃഷ്ണന് നല്ല തീർച്ചയുണ്ട്, ഇവിടെ ആരെയും കൊല്ലാനും സാധ്യമല്ല, ആരും മരിക്കുന്നുമില്ല, പരമസത്യം ഇതാണ്, മരണം ജനനമൊക്കെ വെറും ഒരു ഭ്രമമാണ്, നാമരൂപങ്ങൾ മാറുന്നതോടുകൂടി ഉണ്ടാകുന്ന ഭ്രമം. ന ജായത്തെ മ്രിയത്തെ വാ വിപശ്ചിത് നായം കുതശ്ചിത് ന ബഭൂവ കശ്ചിത്. ഈ ആത്മാവ്, ആത്മാവെന്ന് വെച്ചാൽ ബോധം, ഇതൊക്കെ നല്ലവണ്ണം ഓർമ്മിക്കും. ആത്മാവ് ആത്മാവെന്ന് വെച്ചാൽ എന്താന്ന് പിടിയില്ല, വ്യക്തമല്ലേ. ആത്മാവ് ഞാനുണ്ട് എന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ ഞാൻ, അത് ജനിച്ചതല്ല. വാസ്തവത്തിൽ സത്യം ഇതാണെങ്കിൽ ആ ഞാനിനെ ശുദ്ധീകരിച്ച് ഈ പരമസത്യം അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന നമ്മൾ നിർഭാഗ്യവാന്മാരല്ലേ? ഇത് അറിയപ്പെടാത്ത വസ്തുവല്ലോ. ബ്രഹ്മത്തെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആ ചതസൂത്രിയിലെ ആദ്യത്തെ സൂത്രത്തിൽ സംശയമുന്നയിച്ചിട്ട് എല്ലാവരും അനുഭവിക്കുന്നു. അഹംപ്രത്യ വിഷയത്വ, ഞാൻ 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 എന്നിങ്ങനെ സകലരും അനുഭവിക്കുന്ന വസ്തുവ ബ്രഹ്മമാണ്. ആ ബ്രഹ്മാതി പിപീലികാന്തതനുഷുപ്രോത, ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള സകല ജീവജാലങ്ങളിലും ഇതനുഭവപ്പെടുന്നു. ആ ആത്മാവാണ് ജനിച്ചതല്ല, അത് മരിക്കില്ല. ന ജായത്തെ മ്രിയത്തെ വാ വിപശ്ചിത് നായം കുതശ്ചിത് ന ബഭൂവ കശ്ചിത്. പിന്നെ അജോ, ജനിക്കാത്തത്, നിത്യ, ഒരിക്കലും നാശം വരാത്തത്, ശാശ്വത. ഈ രണ്ടുപേരെ ഉപനിഷത്തിലും ഗീതയിലും തുല്യമാണ്. അജോ നിത്യശാശ്വതോയം പുരാണോ, അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പണ്ടേ ഉള്ളവനാണ്. ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ, ശരീരം വിട്ടുപോകുമ്പോഴും ഈ ആത്മാവിന് ഒരു കേടും സംഭവിക്കുന്നില്ല. ഇത് വിശ്വസിക്കാനെങ്കിലും കഴിഞ്ഞാൽ മരിക്കുന്നു, നശിക്കുന്നു എന്നൊക്കെ വെച്ച് നമ്മൾ ദുഃഖിക്കുന്നത് വെറും അജ്ഞതയുടെ ദുഃഖമല്ലേ? എന്താ ഇത് നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത്? ന ജായത്തെ പ്രിയതേവാ വിപശ്ചിത് നായം കുതശ്ചിത് ന ബഭൂവ കശ്ചിത്. അജോ നിത്യ ശാശ്വത, ആവർത്തിച്ചു പറയുകയാണ്. അജോ നിത്യശാശ്വതോയം പുരാണോ, ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ, ഈ ശരീരത്തിനെന്ത് കേടുവന്നാലും ആത്മാവിനൊരു കേടുമില്ല. നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ഉടുപ്പ് കീറി മുഷിഞ്ഞു എന്ന് വെച്ച് നമ്മുടെ ശരീരത്തിനെന്താ കീറലോ മുഷിയലോ ഉണ്ടോ? ഉടുപ്പിന്റെ കീറലോ മുഷിയലോ ശരീരത്തിനും ഒന്ന് ചേരുമോ? അത്രയല്ലേ ഉള്ളൂ ഈ ശരീരത്തിനും ആത്മാവിനും തമ്മിലുള്ള ബന്ധം. ഇത് സിദ്ധാന്തമെങ്കിലും മനസ്സിലാക്കിയാൽ ഗീത പറയുന്ന ദുഃഖിക്കരുത്, ദുഃഖിക്കരുത് എന്നാവർത്തിച്ച് പറയുന്നതിന്റെ രഹസ്യം നമുക്ക് മനസ്സിലാകും. അർജുന, തസ്മാത് യുദ്ധസ്വ, ഇവിടെ ആരും മരിക്കുന്നില്ല, യുദ്ധം ചെയ്യും. പിന്നെന്തിന് യുദ്ധം ചെയ്യുന്നു? നിവർത്തിയില്ല. നിനക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ മായ, മായ നിന്നെ യുദ്ധ കർമ്മവാസനയിൽ അകപ്പെടുത്തി കുരുക്കിയിരിക്കുന്നു. ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം. അത് യുദ്ധം ചെയ്ത് ഈ സത്യവും ഓർമ്മിച്ച് മുമ്പോട്ട് പോയാൽ ഒരു ഘട്ടം വരുമ്പോൾ യുദ്ധവാസന പോവും. എല്ലാ കർമ്മവും അത്രേ ഉള്ളൂ. കർമ്മം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിട്ടല്ല. ചില ചോദിക്കാറുണ്ട്, കർമ്മമൊന്നും വേണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ലോകം നടക്കും? അങ്ങനെ ഒന്നും ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു നിമിഷം കർമ്മം ചെയ്യാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ട് എന്നാരും അന്വേഷിക്കുന്നുമില്ല. ഒരു നിമിഷമെങ്കിലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുമോ? കഷ്ടക്ഷണമപി ജാതുതിഷ്ടത്യകർമ്മകർ കാര്യത്തെ ഹ്യവശകർമ്മ. അവശരായി ജീവജാലങ്ങൾ കർമ്മം ചെയ്യുന്നു. ഈ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെട്ടില്ലെങ്കിലോ മരിക്കാൻ സമയത്തും നിരവധി കർമ്മങ്ങൾ വേണം. വീണ്ടും വരണം, വീണ്ടും ജനിച്ചു മരിച്ചു, കർമ്മം തീർന്നു എന്നുവരെ ഇത് എന്തിനിത്? എന്തിനാണിത്? ഇത് ചെയ്തുകൊണ്ട് എന്ത് കിട്ടാൻ പോകുന്നു? ദുഃഖമല്ലാതെ കർമ്മബന്ധമാണ് ബന്ധം. പക്ഷേ അത് മാറിക്കിട്ടണമെങ്കിൽ ഈ തത്വബോധത്തോടുകൂടി കർമ്മമില്ലാത്ത ഒരു വസ്തുവാണ് ഞാൻ എന്ന് വ്യക്തമായി അനുഭവിക്കണം. ഞാൻ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൽ കർമ്മമില്ല, കർമ്മത്തിന്റെ കണിക പോലുമില്ല. ഈ കാണുന്നതൊക്കെ വെറും ഭ്രമം. ബ്രഹ്മം മാത്രം സത്യം. ഇതാണ് ഉപനിഷത്തിന്റെ പെരുമ്പറ ഘോഷം. അജോ, അതാണ് ഉപനിഷത്ത് പറയുന്നത്, അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യത്തെ ഹന്യമാനേ ശരീരേ. ശരീരത്തിനെന്തു വന്നാലും ആത്മതത്വത്തിനൊരു കേടും വരുന്നില്ല. ഗീതയിൽ ഇത് വളരെ വിസ്തരിച്ചു പറയുന്നു. വിസ്തരിച്ച് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നചയിനം ക്ലേദയം ദ്യാപോ ന ശോഷയതി മാരുത. അസ്ത്രങ്ങൾ ഇതിനെ മുറിപ്പെടുത്തുന്നില്ല, അഗ്നി ഇതിനെ ഉണക്കുന്നില്ല, വെള്ളം ഇതിനെ കുതിർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ജഡബന്ധവും ഈ ആത്മാവിനില്ല. ഇത് യുഗങ്ങളായി ഉപനിഷത് കാലം മുതൽ സാക്ഷാത്കരിച്ച് അനുഭവിച്ചു പോരുന്ന സത്യം കൂടെയാണ്. യുക്തിക്കും തെളിയും. ശ്രുതി യുക്തി അനുഭവങ്ങളിൽ കൂടി ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ള സത്യം. നമുക്കൊരു പക്ഷേ ഇപ്പോ സാക്ഷാത്കരിച്ച് അനുഭവിക്കാൻ പെട്ടെന്ന് പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്ന ഈ സത്യമൊന്ന് വിശ്വസിക്കുക. എന്തിന്? ദുഃഖം ഒഴിവാക്കാം. ഒരാവശ്യവും ഇല്ലാതെ ഉള്ള ഭ്രമത്തിലല്ലേ ദുഃഖം മുഴുവൻ. ആത്മ മരിച്ചു പോകുന്നു, ഇല്ലാതാകുന്നു എന്നൊക്കെ കരുതി മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നാണല്ലോ നചികേതസിന്റെ ചോദ്യം. വ്യക്തമായ ഉത്തരം ഇവിടെ മരണമേയില്ല. അത് ജനിക്കുന്നില്ല, പിന്നെ അതവിടെ മരിക്കാൻ? അതിന്റെ ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോ അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യത്തെ ഹന്യമാനയ ശരീരേ. അതെന്താ പിന്നെ ഇത് എല്ലാവർക്കും ബോധ്യപ്പെടാത്തത്? അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോ നിഹിതോ ഗുഹായാം തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാത് മഹിമാനമാത്മന. ഉപനിഷത്ത് സുവ്യക്തമായും ആത്മസ്ഥിതിയും അതെവിടെ ആണ് സാക്ഷാത്കരിക്കേണ്ടതെന്നും എങ്ങനെയാണ് സാക്ഷാത്കരിക്കേണ്ടതെന്നും ഈ മന്ത്രത്തിൽ വെളിപ്പെടുത്തുന്നു. അണോരണീയാൻ, അത് സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ്. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അതിനെ കണ്ടെത്താൻ സാധ്യമല്ല. ബോധത്തെ, ഞാനുണ്ട് എന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്ന ബോധത്തെ ഏത് ഇന്ദ്രിയത്തിനാ കണ്ടെത്താൻ പറ്റുന്നത്? നാമരൂപങ്ങളുള്ളതിന് മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് കണ്ടെത്താൻ പറ്റൂ. നാമരൂപങ്ങളില്ലാത്ത ശുദ്ധബോധത്തെ ഒരിന്ദ്രിയത്തിനും കണ്ടെത്താൻ സാധ്യമല്ല. അതുകൊണ്ട് അണോരണീയാൻ, അത് സൂക്ഷ്മത്തിലും സൂക്ഷ്മമാണ്. മഹതോ മഹീയാൻ, അത് ഏറ്റവും മഹത്തായതിലും അപ്പുറം മഹത്താണ്. എന്താ കാര്യം? സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. അതില്ലാത്ത ഒരു പോയിന്റ് ഈ ജഗത്തിലില്ല. സർവത്ര സർവവ്യാപി, സർവശക്തം, സർവജ്ഞം, സർവവ്യാപി എന്നൊക്കെയല്ലേ ആ ഈശ്വരനെക്കുറിച്ച് ഉപനിഷത്തുകളും നമ്മളെ ഋഷിമാരും വിവരിക്കുന്നത്. അവ സർവത്ര നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മഹതോ മഹീയാൻ ആത്മാ അസ്യ ജന്തോഹ നിഹിതോ ഗുഹായാം. സകല ജീവികളുടെയും ഉള്ളിൽ ഈ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. സർവത്ര നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്നെന്തിനു പറയുന്നു? ഉള്ളിലാണ് അതിനെ ആദ്യം അനുഭവരൂപത്തിൽ കണ്ടെത്തേണ്ടത്. ഉള്ളിൽ കണ്ടെത്തിയാൽ അത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടും. കൃഷ്ണനും തീർത്തു പറയുന്നില്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി. അർജുന, ഈശ്വരൻ അന്വേഷിച്ച് മറ്റൊന്നും പോണ്ട, നിന്റെ ഉള്ളിൽ സകല ജീവികളുടെയും ഉള്ളിലിരിക്കുന്നു. സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി, തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. എടോ അർജുന, ആ ഈശ്വരനെ ശരണം പ്രാപിക്കൂ. എങ്ങനെ? സർവഭാവേന, നിന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ് ഈ ജഗത്തായി കാണപ്പെടുന്നത്. മൺകട്ടയും സൂര്യചന്ദ്രന്മാരും ഒക്കെ അത് തന്നെ. സർവഭാവേന എന്ന് പറഞ്ഞാൽ പിന്നെ ഏതെങ്കിലും മാറ്റി നിർത്താൻ പറ്റുമോ? സർവഭാവേന ഭാരത. അങ്ങനെ നീ സർവഭാവേന എന്നുവെച്ചാൽ ഒക്കെ ഈശ്വരമയം, ഈശാവാസ്യമിതം സർവം എന്നിങ്ങനെ നിന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തന്നെ പുറത്തും സർവത്ര ഭാവന ചെയ്ത് ഉറപ്പിക്കൂ. ഉറപ്പിച്ചാലോ തത്പ്രസാദാത്, അതുള്ളിൽ പ്രസന്നമാവും. ഈ രീതിയിൽ അതിനെ ഭാവന ചെയ്ത് ഉറപ്പിക്കുമെങ്കിൽ ഉള്ളിൽ പ്രസന്നമാവും. പ്രസാദം, അന്തശീതളത, ഒന്നിനെയും ആശ്രയിക്കാതെയുള്ള ഒരു മനഃപ്രസാദം. ഈ മനഃപ്രസാദം കിട്ടിയാൽ ബ്രഹ്മതത്വം അതോടെ തെളിയും. അതെങ്ങും നിറഞ്ഞു നിൽക്കുന്നു, അതിൽ ദുഃഖത്തിന്റെ കണിക പോലുമില്ല, അത് ശാശ്വതമാണ്. തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി. ഉള്ളിലിരിക്കുന്ന നിന്റെ ആ ആത്മതത്വം പ്രസന്നമായാൽ പരാം ശാന്തി, അങ്ങേറ്റത്തെ ശാന്തി. നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ഒന്ന് പ്രസന്നമാക്കാൻ, മനസ്സിനെ പ്രസന്നമാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വഴി. അതിനുവേണ്ടിയാണ് നാമജപങ്ങളും സഹസ്രനാമവും കോവിലിപ്പോക്കും ഒക്കെ. ഈ മനസ്സ് പ്രസന്നമാവണം. എങ്ങനെയായാൽ പ്രസന്നമാവും? ഭേദചിന്തയും രാഗദ്വേഷവും ഇല്ലാതാവണം. രാഗദ്വേഷം പോയാൽ മനസ്സ് പ്രസന്നമാവും. പ്രസന്നമായാൽ ആ പ്രസന്നത ആത്മാനന്ദമാണ്, നിരപേക്ഷമായ ആത്മാനന്ദം. നമ്മൾ ഈശ്വരനെ കിട്ടാൻ എവിടെയെല്ലാം എന്തെല്ലാം കൂടി നടക്കുന്നു? ആർക്ക് കിട്ടുന്നു ഈശ്വരനെ? ഈശ്വരനെ കിട്ടുന്നു എന്നുള്ളതിന്റെ തെളിവെന്താ? സദാ പ്രസന്നനായി വർത്തിക്കുക, സദാ ആനന്ദമനുഭവിച്ചു വർത്തിക്കുക. അതിനൊരാളുടെ കഴിവുണ്ടോ? അയാൾ ആണ് ഈശ്വരനെ നേടിയ ആൾ. അല്ലാത്തവരൊന്നും ഈശ്വരനെ നേടിയിട്ടില്ല. അപ്പോൾ നമുക്കത് കിട്ടുന്നുണ്ടോ? സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എത്ര കോവിലിൽ പോയിട്ട് എന്ത് വിശേഷം? കോവിലിലൊക്കെ പോവാം. ഒക്കെ ഇതിനാണ്, ഈ മനഃപ്രസാദം നേടാനാണ്. കൃഷ്ണൻ രണ്ടാം അധ്യായത്തിൽ തന്നെ അത് തീർത്തു പറയുന്നു. പ്രസാദേ സർവദുഃഖാനാം ഹാനിഹേ.